أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. قل يا أهل الكتاب لم تكفرون بآيات الله والله شهيد على ما تعملون. قل يا أهل الكتاب لم تصدون عن سبيل الله من آمن تبغونها عوجا وأنتم شهداء وما الله بغافل عما تعملون. يا أيها الذين آمنوا إن تطيعوا فريقا من الذين أوتوا الكتاب يردوكم بعد إيمانكم كافرين. وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله ومن يعتصم بالله فقد هدي إلى صراط مستقيم. صدق الله العظيم. بهماني رايا سهودري سهودرന്മാരെ ഖുർആൻ പഠിതാക്കളെ, ആയാത്ത് ദർശേ ഖുർആനിൽ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് നമുക്ക് ആരംഭിക്കേണ്ടത് 96-ാമത്തെ ആയത്ത് മുതലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൽ ആകൃഷ്ടരാകാതെ ആളുകൾ അകന്നുപോകുവാൻ വേണ്ടിയും ആകൃഷ്ടരായ പലരും പിന്തിരിയാൻ വേണ്ടിയും ഉദ്ദേശിച്ചുകൊണ്ട് ജൂതന്മാർ ഉണ്ടാക്കുന്ന തെറ്റിദ്ധരിപ്പിക്കലുകളെ തുറന്നു കാണിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ആയത്തിലും ഇന്നലെ നമ്മൾ പഠിച്ച ഭാഗത്തും ചെയ്തത്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഉസ്വാസിനെയായിരുന്നു അല്ലാഹു തആല പരിഹരിച്ചതും വ്യക്തത വരുത്തിയതും. ഈ ആയത്തുകൾ ഇറങ്ങുന്നത് നമുക്ക് ഓർമ്മയുണ്ടാകണം, 83 മുതലുള്ള ആയത്തുകൾ വരുന്നത് ബദറിന്റെ ശേഷം ഉഹദിന്റെ മുമ്പ് ആയിട്ടാണ്. സൂറത്തുൽ ബക്കറ ഇറങ്ങി അല്പകാലം കഴിഞ്ഞ് സൂറത്തുൽ ബക്കറയിൽ അവരുണ്ടാക്കിയ ഒരു വലിയ വിവാദം ചർച്ച ചെയ്യുന്നുണ്ട്, ഖിബില മാറ്റം. ആ ഖിബില മാറ്റത്തിന്റെ അനുരണനങ്ങൾ തുടരുന്ന കാലത്താണ് ഇതുണ്ടാകുന്നത്. ബദറിൽ മുസ്ലിങ്ങൾ വിജയിച്ചതോടുകൂടി ഇസ്ലാമിൽ നിന്ന് ആളുകളെ അകറ്റാനും അത് സ്വീകരിക്കുന്നത് തടയാനും സ്വീകരിച്ചവരെ പിന്തിരിപ്പിക്കാനുമൊക്കെയുള്ള കൊണ്ടുപിടിച്ച ശ്രമം ബനു നളീർ ഗോത്രത്തിന്റെ നേതാവ് അബു ആമിർ റാഹിബ്, അതുപോലെ ബനു ഖൈനുഖയിലെ നേതാവ് അബു ബിനു അഷ്റഫ് പോലെയുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഇനത്തിൽ കഅബയെപ്പറ്റി ചില ദുഷ്പ്രചരണങ്ങൾ അവർ നടത്തിയിരുന്നു. കഅബയിലേക്കാണോ തിരിയേണ്ടത്? ഇതുവരെ വന്ന നബിമാരൊക്കെ നമസ്കരിച്ചത് ബൈത്തുൽ മഖ്ദിസ് ഖിബിലയാക്കിയിട്ടല്ലേ? പിന്നെ എന്താണ് അള്ളാഹു അയച്ച റസൂലാണെന്ന് വാദിക്കുന്ന ഇദ്ദേഹം ആ മുശ്രിക്കുകൾ വിഗ്രഹം വെച്ച് ആരാധിക്കുന്ന കഅബയിലേക്ക് കൊണ്ടുപോകുന്നത്? നേരത്തെ സഫാ മർവക്കിടെ സഫാ മർവയെ പറ്റി ഇങ്ങനെ ഒരു വസ്വാസ് ഉണ്ടാക്കിയതാണ്. അതിന് അവിടെയുള്ള മറുപടി പറഞ്ഞു എന്നതുപോലെ കഅബയെ പറ്റി മനുഷ്യരിൽ വസ്വാസ് ഉണ്ടാക്കുക, അത് വിഗ്രഹാലയമാണ്. ആ ഖുറൈശികളുടെ കേന്ദ്രത്തിലേക്ക് നാട്ടുകാരെ തിരിക്കാൻ വേണ്ടി ഇക്കാലത്തും ചിലർ പറയുന്നുണ്ട് റസൂലിനെ പറ്റി. അമീദ് ചന്ദമംഗല്ലൂർ എഴുതിയത് മക്കയിലെ മുഹമ്മദ് പണത്തിന് ക്ഷാമമുണ്ടായപ്പോൾ സ്വന്തം കുലദൈവമായിരുന്ന അള്ളാഹുവിനെ ലോകത്തിന്റെ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചു എന്ന്. ഇയാളാണ് ഈ പ്രസിദ്ധീകരണങ്ങളിൽ പലപ്പോഴും മുസ്ലിം ബുദ്ധിജീവി എന്ന നിലക്ക് അവതരിപ്പിക്കപ്പെടാറ്. അതേറ്റുപിടിച്ച പലരും വേറെ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയ ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഖുറൈശികളുടെ കുലദൈവമായിരുന്നു അള്ളാഹു. ആ അള്ളാഹുവിനിലേക്ക് ലോകത്തെ തിരിക്കാനാണ് ശ്രമിച്ചത്. ഇതേ തന്ത്രം അന്ന് യൂതന്മാരവിടെ ഉപയോഗിച്ചിരുന്നതാണ്. അതിന് അള്ളാഹു താല പറയുന്ന മറുപടിയാണ് ഇവിടെ നമുക്കുള്ള ഏതാനും ആയത്. ഇന്ന അവ്വല ബൈത്ത്, നിശ്ചയം ആദ്യത്തെ ഭവനം. അവ്വല് ഒന്നാമത്തത്, പ്രഥമ ഭവനം, ബൈത്ത് ഭവനം. ഉലിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ടു, വെക്കപ്പെട്ട ആദ്യത്തെ ഭവനം. ലല്ലദി, ഒന്ന് തന്നെയാണ്. ബി ബക്കത്ത, ബക്കയിലുള്ള. ബക്ക മക്ക രണ്ട് പേരുണ്ട്. ഇവിടെ ഖുർആൻ ഉപയോഗിച്ച വാക്ക് മക്ക എന്നാണ്. മക്കയെ കുറിച്ച് പറയുമ്പോൾ ഉമ്മുൽ ഖുർആൻ എന്നാണ് അള്ളാഹു ഉപയോഗിച്ചത്. കാരണം എന്താണെന്ന് ഞാൻ പറയാം. മുബാറക്കൻ, അനുഗ്രഹീതമായി, ബർക്കത്തുള്ള നിലയിൽ. എന്താ ബർക്കത്ത്? നല്ലത് നല്ലോണമുള്ള നിലയിൽ. സൽപരിസിയാദത്തുൽ ഖൈർ, അതാണ് ബർക്കത്ത്, ഖൈറിന്റെ ആധിക്യം. വഹുദല്ലിൽ ആലമീൻ, ലോകർക്ക് വഴികാട്ടിയായിട്ടും. എന്താ പറഞ്ഞത്? ഇന്ന അവ്വല ബൈത്തും പുതിയ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ട പ്രഥമ ഭവനം. ലല്ലദി ബി ബക്കത്ത, ബക്കയിലുള്ളത് തന്നെയാണ്. മുബാറക്കൻ, അനുഗ്രഹീതമായിട്ട്. ഹുദല്ലിൽ ആലമീൻ, ലോകർക്ക് വഴികാട്ടിയായി. ഉണ്ടായിരുന്ന തർക്കം ബൈത്തുൽ മഖ്ദിസാണ് ആദ്യത്തേത്, നേരത്തെ ഖിബില കഅബയല്ല എന്നായി. അള്ളാഹു തആല വ്യക്തത വരുത്തുകയാണ്, അല്ല കഅബയാണ് ആദ്യത്തെ ഭവനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു ഏതാണ് ആദ്യത്തെ ഭവനം. അപ്പൊ പറഞ്ഞു കഅബയാണ്. ബൈത്തുൽ മഖ്ദിസ് ഉണ്ടാക്കിയത് എപ്പോഴാണ്? അത് കഴിഞ്ഞിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ്. ആ പറഞ്ഞത് ആദ്യമായി കഅബ ഉണ്ടായതിനെ പറ്റിയാകില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പടുത്തുയർത്തി 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ബൈത്തുൽ മഖ്ദിസ് ഉണ്ടാക്കിയത് എന്ന്. ബൈത്തുൽ മഖ്ദിസ് കേന്ദ്രമായി സ്വീകരിച്ചത് എന്നേ എപ്പോഴും അതിന്റെ അർത്ഥം. ബൈബിള് പ്രകാരം തന്നെ 100 ആണ്ടുകൾക്ക് ശേഷം സുലൈമാൻ അലൈഹിസ്സലാമാണ് ഇന്നത്തെ രീതിയിൽ അടിസ്ഥാനമായിട്ടുള്ള ബൈത്തുൽ മഖ്ദിസ് നിർമ്മിക്കുന്നതും ഓക്കെ. അപ്പോൾ പോലും അത് ഉണ്ടാക്കിയത് കഅബയിലേക്ക് കിബിലയായിക്കൊണ്ടാണ്. പിന്നീട് ബനീ ഇസ്രായേലിയർക്ക് കഅബയെ പ്രാപിക്കലൊക്കെ പ്രയാസമായപ്പോ നിശ്ചയിക്കപ്പെട്ടതാണ് ബൈത്തുൽ മഖ്ദിസ് താൽക്കാലിക കിബിലയായി. ഇതാണ് ഇന്ന അവ്വല ബൈത്തിൻ പുതിയ ലിന്നാസി എന്ന് പറഞ്ഞതിന്റെ ഒരു വിശദീകരണം. യഥാർത്ഥത്തിൽ അതിന്റെയും അപ്പുറത്ത് കഅബ ആദ്യമായി ഉണ്ടാക്കിയത് ഇബ്രാഹിം അലൈഹിസ്സലാം ആണോ? ആകണം എന്നില്ല. ഖുർആനിൽ തന്നെ അതിന്റെ സൂചനകളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് ഒന്നുകിൽ ഖുർആനിന്റെ സൂചന അനുസരിച്ച് അത് മലക്കുകൾ ഉണ്ടാക്കിയതായിരിക്കാം ആദം അലൈഹിസ്സലാമിന്റെ വരവിന്റെ മുമ്പ്, വലക്കും ഫില്ലാർലി മുസ്തഫറുൻ വ മതാഉൻ ഇലാഹി എന്ന്, നിങ്ങൾക്ക് ഭൂമിയിൽ പിന്നെ സ്ഥിരതാവളവും വിഭവങ്ങളുമുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഒരുക്കിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ മലക്കുകളുടെ നിർദ്ദേശമനുസരിച്ച് നൂഹ് അലൈഹിസ്സലാം കപ്പലുണ്ടാക്കിയതുപോലെ ആദം അലൈഹിസ്സലാം പടുത്തുയർത്തിയതാണ് കഅബ. ഇന്ന അവ്വല ബൈത്ത് എന്നുള്ള പ്രയോഗം തന്നെ ഇത് നമ്മൾ സൂറത്തുൽ ബഖറയിൽ അവിടെ വിശദീകരിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി വെക്കപ്പെട്ട ആദ്യത്തെ ഭവനം എന്ന് പറയുന്നത് ആദം അലൈഹിസ്സലാം ഉണ്ടാക്കിയ ഒരു ആരാധനാലയം ഉണ്ടെങ്കിൽ അതാകുമല്ലോ. അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞ ഇബ്രാഹിം നബിക്ക് മുമ്പ് കഴിഞ്ഞ നബിമാരാരും ആരാധനാലയം ഉണ്ടാക്കിയിട്ട് ഇല്ല എന്ന് വരുമല്ലോ. അങ്ങനെ സാധ്യതയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കാൻ തന്നെ കാരണം എന്താണ്? ആ സ്ഥാനം ആദ്യം ഹാജിറയെയും കുഞ്ഞിനെയും അവിടെ താമസിപ്പിച്ചതിനെ കുറിച്ച് അള്ളാഹു തആല പറയുന്നത് തന്നെ വൈദ് ബവ്വനാൽ ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്, ഭവനത്തിന്റെ സ്ഥാനം കാട്ടിക്കൊടുത്തു എന്നാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഇറാഖിൽ നിന്ന് വന്നിട്ട് ഭാര്യയെയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ എന്താ കാരണം? അന്ന് ഇറാഖിന്റെയും മക്കയുടെയും ഇടയിൽ വാസയോഗ്യമായ വേറെ എത്രയോ സ്ഥലങ്ങളുണ്ട്, അവിടെയൊന്നും പാർപ്പിക്കാതെ ഇവിടെ അള്ള കാട്ടിക്കൊടുത്ത സ്ഥാനമാണ്. അന്ന് അവിടെ കൃഷിയില്ല, മനുഷ്യരില്ല. അപ്പോഴും പറയുന്നത് എന്ത ബൈത്തിക്കൽ മുഹറം എന്ന്, റബ്ബി ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബി വാദിൻ ഗൈറ ദീ സർഇ, നിന്റെ എന്റെ ബൈത്തിക്കൽ മുഹറം എന്റെ ഭവനത്തിന്റെ ചാരത്ത് കൃഷിയില്ലാത്ത താഴ്വരയിൽ ഞാൻ എന്റെ തലമുറയെ താമസിപ്പിച്ചു എന്നാണ്. എന്തിനവിടെ താമസിപ്പിച്ചു? അല്ല കാട്ടിക്കൊടുത്തതനുസരിച്ച് താമസിപ്പിച്ചു. പിന്നീട് പടുത്തുയർത്തിയതിനെ കുറിച്ച് പറഞ്ഞത് വൈദ് ഇർഫോ ഇബ്രാഹിം കവാഴിദ മിനൽ ബൈത്തി വൈസ്മാഴി, ഭവനത്തിന്റെ അസ്ഥിവാരം പടുത്തുയർത്തി എന്നാണ്. അപ്പൊ അസ്ഥിവാരം നേരത്തെ അവിടെ ഉണ്ട് എന്നൊരു സൂചന അതിലുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലത്ത് അവിടെ കാലിയായി കിടന്നത് എങ്ങനെയാണ് പിന്നെ കഅബ ഉണ്ടായി? കഅബ ഉണ്ടാക്കിയത് അറഫ എന്നുള്ള വാക്കിന്റെ ഒരു വിശദീകരണം ആദം അലൈഹിസ്സലാമും അബാബീബിയും കൂടി ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടിയ സ്ഥലം എന്നാണ്. അന്ന് വലക്കും ഫില്ലർലി മുസ്തഖറുൻ വ മതാഉൻ ഇലാഹി എന്ന് പറഞ്ഞതിലെ സൂചന ആദമനും ഹവ്വാക്കും പാർക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു സ്ഥലമായിരുന്നു ഈ പറയുന്ന മക്കയും ബക്കയും അറഫയും ഒക്കെ എന്നാണ്. പിന്നീട് എങ്ങനെയാണ് അത് വിജനമായ സ്ഥലമായി മാറിയത് എന്നതിന്റെ ഉത്തരം ജിയോഗ്രഫി നമുക്ക് തരുന്നു. അത് ഒന്ന്, അവിടെയുള്ള പെട്രോൾ. എന്താ പെട്രോളിന്റെ അർത്ഥം? അത് ഫോസിൽ ഫോർമേഷനാണ്, അഥവാ സസ്യങ്ങളും ജന്തുക്കളും അവരുടെ ശരീരാവശിഷ്ടങ്ങൾ ആയിരക്കണക്കിന് കൊല്ലം മണ്ണിനടിയിൽ കിടന്ന് രാസമാറ്റം വന്ന് ഉണ്ടാകുന്ന സാധനമാണ് പെട്രോളിയം. അറേബ്യയിൽ ധാരാളമുണ്ട്. പെട്രോളിയം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു കാലത്ത് അവിടെ സസ്യങ്ങളും ജന്തുക്കളും ധാരാളം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ഒന്ന്, അത് മണ്ണടിഞ്ഞു പോയിട്ടുണ്ട്, ഏതൊക്കെ ഭൗമ പ്രതിഭാസം. പിന്നെ രണ്ടാമത്തെ ഒരു ഒരു പിന്നെ തെളിവ് അവിടെ കാണുന്ന കരിങ്കല്ല, ഗ്രാനൈറ്റ്. ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞത് അഗ്നിപർവ്വതം പൊട്ടി ഒലിച്ച് ഉണ്ടാകുന്ന സാധനമാണ്. നമ്മളവിടെ കണ്ടാലും കേരളത്തിൽ എവിടെയെങ്കിലും കരിമ്പാറ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, അവിടെ ഒരു കാലത്ത് അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ഏത് കാലത്താണെന്ന് നമുക്കറിയില്ല. അതാണ് കരിങ്കൽ. അറേബ്യയിൽ ധാരാളമായി കാണുക ഈ കരിങ്കല്ല. അതിന്റെ അർത്ഥം വലിയ അഗ്നിപർവ്വത സ്ഫോടനം ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പ്രകൃതി പ്രതിഭാസങ്ങളിൽ കഅബയും മണ്ണടിഞ്ഞു പോയി, അള്ളാഹ് മാത്രം അറിയുന്ന സ്ഥിതിയിൽ കഅബയുടെ സ്ഥാനം നിലനിന്നു. ഇബ്രാഹിം അലൈഹി സ്വലാമിന് അത് കാട്ടിക്കൊടുത്തു. അങ്ങനെ അദ്ദേഹമാണ് പിന്നീട് കഅബ പടുത്തുയർത്തിയത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യർക്ക് ദീനിന്റെ കേന്ദ്രമായി അള്ളാഹു തആല ആദ്യം നിശ്ചയിച്ച സ്ഥലമാണ് കഅബ. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന ഇവിടെ ഒരു റസൂലിനെ നിയോഗിക്കണം, നേരത്തെ സൂറത്തുൽ ബഖറയിൽ വന്നതാണ്. ഇത് ഒരു പിന്നെ സമാധാനത്തിന്റെ കേന്ദ്രമാകണം, ഇവിടെ ഉള്ളവർക്ക് റിസ്ക് കൊടുക്കണം എന്നൊക്കെയാണല്ലോ സൂറത്തുൽ ബക്രയിൽ നമ്മളത് വിശദീകരിച്ചത്. അതൊക്കെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. പിന്നെ അവിടെ ഒരു നബിയെ നിയോഗിക്കണം, അവിടെ ഒരു ഉമ്മത്ത് മുസ്ലിം ഉണ്ടാക്കണം. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റത് ബൈത്തുൽ മഖ്ദിസ് ഒരു താൽക്കാലിക ഖിബലയാണ്, യഥാർത്ഥ അടിസ്ഥാനങ്ങളിലേക്ക് അവസാന ഘട്ടത്തിൽ തുടങ്ങിയിടത്തേക്ക് ദീനുൽ ഇസ്ലാം അതിന്റെ കേന്ദ്രം തിരിച്ചു വരികയാണ് എന്നാണ് കഅബയുടെ അർത്ഥം. ലല്ലദി ബി ബക്കത്ത എന്ന് പറഞ്ഞാൽ മക്ക ബക്ക, ഏതാണ് മക്ക ഏതാണ് ബക്ക, ഒരുപാട് ചർച്ചകളുണ്ട് തഫ്സീറിൽ. മൊത്തം വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, മക്ക എന്ന് പറയുന്നത് അള്ളാഹു തആല ഉമ്മുൽ ഖുറ എന്ന് വിളിക്കുന്ന ആ നഗരം അല്ലെങ്കിൽ മക്ക പ്രദേശം മൊത്തമാണ്. ബക്ക എന്ന് പറയുന്നത് കഅബ നിലനിൽക്കുന്ന, ഇപ്പോൾ മസ്ജിദുൽ ഹറാം നിലകൊള്ളുന്ന സ്പോട്ട് ആണ്. ബക്ക എന്നുള്ള വാക്കിന് തിക്കും തിരക്കും ഉണ്ടാക്കുന്നത് ഇസ്തിഹാമുള്ള സ്ഥലം എന്നൊരർത്ഥം. അപ്പോ മക്കയിൽ തീർത്ഥാടകർ വന്ന് തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ബക്ക എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. മക്കയിലെ ബക്കയിലുള്ളത് എന്നർത്ഥം. കാരണം മക്കയുടെ വേറൊരു പ്രദേശത്ത് കഅബ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉണ്ടാക്കിയാൽ അത് കഅബയാവില്ല. മക്കയിൽ കഅബ ഉണ്ടാക്കാൻ ഒരുപാട് സ്ഥലം ഇനിയും ബാക്കിയുണ്ടല്ലോ. മക്കയുടെ ഹറമിന്റെ അതിർത്തി നമുക്കറിയാം. ആ ഹറമിന്റെ ഉള്ളിൽ വേറെ കഅബ ഉണ്ടാക്കാനൊക്കെ സ്ഥലമുണ്ട്. അങ്ങനെ ഒരാൾ കഅബ ഉണ്ടാക്കിയാൽ അതൊന്നും കഅബയായിട്ട് അല്ല, അള്ളാന്റെ ഭവനായിട്ട് അംഗീകരിക്കില്ല. പിന്നെ ഏതാണ്? ബക്കയിലുള്ള മുബാറക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നല്ലത് നല്ലോണം ഉള്ളത്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. ബർക്കത്തുള്ള കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ വെട്ടിയിൽ ധാരാളം കാശും ഉണ്ടാകും, നാട്ടുകാർക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും. മക്കളിൽ ബർക്കത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നല്ല മക്കൾ ഉണ്ടാകുകയും ചെയ്യും, മക്കളൊക്കെ നല്ല നല്ല കുട്ടികളുമായിരിക്കും. എന്നതുപോലെ മുബാറക്ക് കഅബ അവിടെ ഭദ്രമായി നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ചുറ്റും വളരെ അനുഗ്രഹപൂർണമാണ്. അതിന്റെ വിശദീകരണം അടുത്ത ആയത്തിലുണ്ട്. അവിടെ ബഹുദല്ലിൽ ആലമീൻ, ലോകർക്ക് വഴികാട്ടിയ ഇന്നും ദീനുൽ ഇസ്ലാമിന്റെ ബ്രാൻഡ് അത് കഅബ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സമുദായം എന്നതാണ്. മുസ്ലിം സമുദായത്തിന്റെ ബ്രാൻഡ് ലോകത്തെവിടെയുള്ള മുസ്ലിം കഅബയിലേക്ക് തിരിക്കുന്നു. അങ്ങനെ കഅബ അന്ത്യദീന് ഇസ്ലാം എന്നതിന്റെ ഒക്കെ ബ്രാൻഡാണ്, ആളുകൾക്ക് വഴികാട്ടുന്നതാണ് കഅബ എന്ന് പറയും. കഅബയെ കുറിച്ച് പഠിച്ചാൽ ഇസ്ലാമിനെയും ദീനിനെയും അള്ളാഹുവിനെയും കുറിച്ച് മനസ്സിലാകും. എതിരാണ് കഅബയുടെ, കഅബയിലേക്ക് തിരിയുന്നവർ എന്ന നിലക്ക് സത്യമതത്തിന്റെ ആളുകളെ തിരിച്ചറിയാൻ ലോകത്ത് ആർക്കും കഴിയും. അതുകൊണ്ടാണ് നേരത്തെ അവിടെ ലിയല്ലാ യക്കൂന ഇന്നാസി അലൈക്കും ഹുജ്ജത്തുൻ സൂറത്തുൽ ബക്കറയിൽ ജനങ്ങൾക്ക് നിങ്ങൾക്കെതിരെ തെളിവില്ലാതിരിക്കാനാണ് കഅബയെ കിബിലയാക്കി നിശ്ചയിച്ചത് എന്ന് പറയുന്നത്. മുൻകഴിഞ്ഞ വേദങ്ങളിൽ കഅബയെ കുറിച്ചുള്ള സൂചനയുണ്ട്. കഅബയുടെ ആളുകൾ എന്ന് മനസ്സിലാക്കിയാൽ ഞങ്ങളുടെ കിതാബിൽ പണ്ട് പറഞ്ഞു കണ്ടിട്ടുള്ള ആ സമൂഹം ഇതാണ്, ആ ഉമ്മത്ത് മുസ്ലിം, ആ നബി ഇതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതാണ് ബഹുദല്ലിൽ ആലമീൻ, ജനങ്ങൾക്ക് വഴികാട്ടി എന്ന് പറഞ്ഞു. ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. ഫീഹി അതിലുണ്ട് ആയാത്തുൻ ബയ്യിനാത്തും, വ്യക്തമായ ആയത്തും ബയ്യിനത്ത്. ഫീഹി അതിലുണ്ട് ആയാത്തും, ദൃഷ്ടാന്തങ്ങൾ അടയാളങ്ങൾ തെളിവുകൾ. ബയ്യിനാത്തും സ്വയം വിശദീകരിക്കുന്നത് എന്നാണ്, അതിനാണ് നമ്മൾ വ്യക്തമായ എന്ന് പരിഭാഷപ്പെട്ടത്. മഖാമ് ഇബ്രാഹിം, ഇബ്രാഹീമിന്റെ മഖാമ് എന്ന നിലയിൽ, മഖാമ് ആയിട്ട് അല്ലെങ്കിൽ അതിൽ മഖാമ് ഇബ്രാഹീമും ഉണ്ട്. വമൻ ദഖലഹു കാന ആമിന, വമൻ ദഖലഹു, ആര് അതിൽ പ്രവേശിച്ചുവോ, ഏതിൽ, ആ ഭവനത്തിൽ. ഉദിയൽ ഇന്നാസി ഇന്ന അവല ബൈത്യം, ഉദിയൽ ഇന്നാസി അവല ബൈത്യം എന്ന് പറഞ്ഞ ഭവനത്തിൽ ആര് പ്രവേശിച്ചുവോ, കാന ആമിന, അവൻ നിർഭയനായി. വലില്ലാഹി, അള്ളാഹുവിന് അവകാശമുണ്ട് അലന്നാസി ജനങ്ങൾക്ക് മേൽ, ഹിജ്ജുൽ ബൈത്തി ആ ഭവനം ഉദ്ദേശിച്ചു പോകൽ അഥവാ തീർത്ഥാടനം നടത്തൽ അഥവാ ഹജ്ജ് നടത്തൽ. മൻ ഇസ്തതഅ, സാധിക്കുന്നവൻ, സാധിച്ചവന്, സാധിച്ചവന്റെ മേൽ ബാധ്യതയുണ്ട്. ഇലൈഹി അതിലേക്ക്, സബീല മാർഗം അഥവാ എത്തിച്ചേരാൻ. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ, ഫഇന്നല്ലാഹു ഗനിയ്യുൻ അനിൽ ആലമീൻ, നിശ്ചയം അള്ളാഹു ലോകരുടെ കാര്യത്തിൽ ഐശ്വര്യവാനാണ്, നിരാശ്രയനാണ് എന്നൊക്കെ. എന്താ പറഞ്ഞത് ഒന്നുകൂടി നോക്കാം. ഫീഹി ആയാത്തും ബയ്യിന, അതിൽ വ്യക്തമായ തെളിവുകളുണ്ട്. മഖാമ ഇബ്രാഹിം, മഖാമ ഇബ്രാഹിം ഉണ്ട്. വമൻ ദഖലഹു കാന ആമിന, അതിൽ പ്രവേശിച്ചവൻ നിർഭയനായി. വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല, അതിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാകുന്നവൻ അതിൽ തീർത്ഥാടനം നടത്തുക, ഹജ്ജ് നിർവഹിക്കുക എന്നത് ജനങ്ങൾക്ക് മേൽ അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. വമൻ കഫറ, ആരെങ്കിലും നിഷേധിച്ചാൽ, ഫഇന്നല്ലാഹ ഗനിയ്യൻ അനിൽ ആലമീൻ, അള്ളാഹു ലോകരത്തൊട്ട് ഐശ്വര്യവാനാകും, അള്ളാഹു ലോകരുടെ കാര്യത്തിൽ ആശ്രയമില്ലാത്തവൻ. ഫീഹി, ആ ഭവനത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞു, അഥവാ കഅബയിലുണ്ട്. എന്തുണ്ട്? ആയാത്തും ബയ്യിന, വ്യക്തമായ തെളിവുകൾ, പല തെളിവുകളുണ്ട്. തൗറാത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മഖാമ് ഈ കഅബയും കേന്ദ്രവുമാണ്. ഇനി അവസാനത്തെ നബി വരണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ച സ്ഥലം അതാണ് എന്നൊക്കെ തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. എന്തൊക്കെയുണ്ട്? ബൈബിളില് ഇപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ബലികർമ്മത്തെക്കുറിച്ച് സൂചനയുണ്ട്. അത് നടത്തിയ സ്ഥലം അത് മക്കയിലാണ്. അതുപോലെ ഹാജറയ്ക്ക് വെള്ളം കൊടുത്തത് ബൈബിള് പരാമർശിക്കുന്നുണ്ട്. ബൈബിൾ സീരീസിൽ പോലും അതിങ്ങനെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ആ സംസം കിണർ അവിടെയുണ്ട്. ഇങ്ങനെ തൗറാത്തിൽ പരാമർശിച്ചിട്ടുള്ള നബി വരാനുള്ള സ്ഥലം എന്നൊക്കെ സൂചിപ്പിച്ചത് ഇവിടെയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള പല തെളിവുകളും അവിടെയുണ്ട് എന്നാണ് ആയത്തുൽ ബൈനാത്തുൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ആനക്കലഹ സംഭവം, കഅബ തകർക്കാൻ വന്ന അബ്രഹത്തിനെയും ആനപ്പടയെയും അല്ലാഹു തആല ചതച്ചരച്ച് കളഞ്ഞു. അത് എല്ലാവർക്കും അറിയണ കാലത്താണ് ഈ അല്ലാഹു തആല പറഞ്ഞത്. ഇങ്ങനെ തൗറാത്തിൽ സൂചിപ്പിച്ചിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ കേന്ദ്രം, നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ 95-ാമത്തെ ആയത്തിൽ സദഖല്ലാഹു ഫത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കേന്ദ്രം ഇതാണെന്ന് തെളിയിക്കുന്ന പല തെളിവുകളും അവിടെ ഉണ്ട്. മഖാമ ഇബ്രാഹിം, മഖാമ ഇബ്രാഹിം ഉണ്ട്, അല്ലെങ്കിൽ അത് മഖാമ ഇബ്രാഹിം ആകും. എന്താ മഖാമ ഇബ്രാഹിം? ഇപ്പൊ നമ്മൾ മഖാമ ഇബ്രാഹിം കണ്ടൊരു കൂടാരത്തിന്റെ ഉള്ളിൽ ഒരു കല്ല് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് കാണാൻ കഴിയും. ഒരു കൂടാരം, അതിന്റെ ഉള്ളിലൊരു കല്ലുണ്ട്. ആ കല്ലിന്റെ പേരല്ല മഖാമ ഇബ്രാഹിം എന്ന് പറയുന്നത്. ആ കല്ല് ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പടുത്തുയർത്താൻ വേണ്ടി ചവിട്ടി നിന്ന പുരാവസ്തുക്കളിൽപ്പെട്ട മ്യൂസിയം വാല്യുള്ള ബർക്കത്തുള്ള ഒരു സാധനം തന്നെയാണ്. കഅബയിൽ വിഗ്രഹം നിലനിന്ന കാലത്തും ആ കല്ലും അജറുൽ അസ്വദും ആരാധിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇബ്രാഹിം അലൈഹിസ്സലാമുമായിട്ട് ബന്ധമുള്ള, ഇന്നത്തെ കഅബ എന്ന് പറഞ്ഞത് നമ്മുടെ ഫഹദ് രാജാവ് ഉണ്ടാക്കിയ കഅബയാണ്. പക്ഷെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലത്തെ ഉള്ള തിരുശേഷിപ്പാണ്. തിരുശേഷിപ്പിനെ കുറിച്ചൊക്കെ ഒരു വർത്തമാനം സൂറത്തുൽ ബക്രയിൽ വന്നല്ലോ, ബക്കയ്യത്തു മിന്നാലി മുസാവ അലി ഹാറൂൻ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തിരുശേഷിപ്പുകളിൽപ്പെട്ടതാണ് ഈ പറയുന്ന കല്ല്. പക്ഷെ മഖാമ ഇബ്രാഹിം എന്ന് പറഞ്ഞത് ആ കല്ല് മാത്രമാണോ? ഇല്ല, നമ്മൾ ബക്കറയിൽ വിശദീകരിച്ചതാണ് അങ്ങനെയാണെങ്കിൽ മഖാമ ഇബ്രാഹിം മുസല്ല, മഖാമ ഇബ്രാഹിമിലെ നമസ്കാര സ്ഥലം സ്വീകരിക്കാന്നല്ലോ ആ കല്ലും എങ്ങനെ നിസ്കരിക്കില്ല? പിന്നെ എന്താ സംഭവം? ആ കല്ല് കഅബയുടെ അകത്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. റസൂലുള്ള എടുത്തിട്ട് അതിനെ പുറത്തു വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? കഅബ തവാഫ് ചെയ്യുന്നവർ അതിന്റെ കൂടെ ചെയ്യണം, പിന്നെ നിസ്കരിക്കുന്നവർ അതിന്റെ പിന്നിൽ. ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നു. എന്തിന്? തവാഫുകാരെ കൊണ്ടും പിന്നെ അതുപോലെ നിസ്കാരക്കാരെ കൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ. പിന്നീട് അത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് കുറച്ചും കൂടി അകറ്റി വെച്ചു. കാരണം തവാഫ് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. ഈ തവാഫ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ സുന്നത്തായ രണ്ടരക്കാത്ത് നമസ്കാരം, ആ നമസ്കാരം നിർവഹിക്കുവാനുള്ള അടയാളമായിട്ടാണ് അത് വെക്കുന്നു. പിൽക്കാലത്തും അത് സ്ഥലം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത കാലത്ത് സ്ഥലം മാറ്റാൻ കഅബ പുതുക്കി പണിത സമയത്ത് ഉദ്ദേശിച്ചപ്പോ സൗദി അറേബ്യയിലെ ദാറുൽ ഇഫ്ത ഫത്വ ബോർഡ് പറഞ്ഞു അത് മാറ്റണ്ട, അവിടുത്തെ ഇരുന്നോട്ടെ, കാരണം എല്ലാ അടിസ്ഥാനങ്ങളും പൊളിച്ചു പണിതു എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കും. ഫഹദ്രാജാവ് ഉണ്ടാക്കിയ കഅബയാണ്, ഫഹദ്രാജാവ് ഉണ്ടാക്കിയ ഇബ്രാഹിം അക്കം എന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടവരും. അതുകൊണ്ട് ഇരുന്നിടത്ത് ഇരുന്നോട്ടെ എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെയും അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ ഒക്കെ കാലത്ത് വെച്ച സ്ഥാനത്താണ് ഇപ്പോഴും അത് ഇരിക്കുന്നത്. അതിന്റെ പിന്നിൽ രണ്ട് റക്അത്ത് സുന്നത്ത് സ്മരിക്കുക എന്ന് പറഞ്ഞാൽ ആ കല്ലിന്റെ പിന്നിൽ തന്നെ ആകണം എന്നില്ല. മഖാം ഇബ്രാഹിമിലുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ നിശ്ചയിക്കപ്പെട്ട സ്ഥലം ആ കല്ലിന്റെ പിന്നിലാണ്. അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കാം, അല്ലെങ്കിൽ ഹറമിൽ എവിടെയും നിസ്കരിക്കാം. അതിന്റെ പിന്നിലാകണമെന്ന് പറഞ്ഞതിന്റെ കാരണം തവാഫുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ്, അതിനുവേണ്ടി നിശ്ചയിക്കും. ഇപ്പൊ അതിന്റെ ഇപ്പുറത്തൊക്കെ തവാഫ് വല്ലുണ്ടായിരുന്നു ലോക്ക്ഡൌണിന്റെ ഒക്കെ, അപ്പൊ അതിന്റെ കുറെ അപ്പുറത്ത് പോയിട്ട് വേണം നിസ്കരിക്കാൻ, പരസ്പരം ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയാണ്. അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കാം, അല്ലെങ്കിൽ ഹറമിൽ എവിടെയും നിസ്കരിക്കാം. കാരണം മക്കാമ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ പല മുഫസ്സിറുകളും ചൂണ്ടിക്കാണിച്ചതുപോലെ അത് ഹറം മുഴുവനും ഇബ്രാഹിം നിലകൊണ്ട സ്ഥലം, ഇബ്രാഹിമിന്റെ മണ്ഡലം, ഇബ്രാഹിമിന്റെ കർമ്മ മണ്ഡലം, അദ്ദേഹം നിലകൊണ്ട സ്ഥലം അത് മക്ക മുഴുവനുമാണ്. അല്ലാതെ കേവലം ആ കല്ലിന്റെ മാത്രം പേരല്ല. ആ കല്ല് എന്ന് പറയുന്നത് മക്കാമ ഇബ്രാഹിമിലെ സുന്നത്ത് നമസ്കാരത്തിന് വെച്ച അടയാളമാണ് ഒന്ന്. ആ കല്ല് ഇബ്രാഹിം അലൈഹി സ്വലാമുമായി ബന്ധമുള്ള കല്ല് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. വമൻ ദഖലഹു കാന ആമിന, അതിൽ പ്രവേശിച്ചവൻ, ഏതിൽ പ്രവേശിച്ചവൻ? മക്കാമ ഇബ്രാഹിമിൽ അഥവാ ഹറമിൽ പ്രവേശിച്ചു. അല്ലെങ്കിൽ ഇപ്പൊ കഅബയിലിന്റെ അകത്ത ആള് പ്രവേശിക്കൂലല്ലോ, മക്കാമ ഇബ്രാഹിമിൽ തന്നെ പ്രവേശിച്ചു, മക്കയിലേ പ്രവേശിക്കുള്ളൂ. കഅബയുടെ ഉള്ളിൽ അതിന്റെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി കടക്കുന്നവർ കടക്കുന്നല്ലാതെ ആളുകൾ നിർഭയരാകാൻ വേണ്ടി കഅബയിൽ കടക്കുന്ന പരിപാടിയും ഭവനം എന്ന് പറഞ്ഞാൽ കഅബയാണ്, കഅബയ്ക്ക് ചുറ്റുമുള്ളതാണ്. കൂട്ടത്തിലൊരു കാര്യം പറയും, മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ഏതാണ്? സോ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രായിൽ സുബ്ഹാനല്ലദി അസ്റാ മിനൽ മസ്ജിദിൽ അസ്റാ ബി അബ്ദിഹി മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ച അള്ളാഹു പരിശുദ്ധനാകുന്നു എന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജും പോകുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് മസ്ജിദുൽ ഹറാം എന്ന് കൊണ്ട് പറഞ്ഞാൽ കഅബക്ക് ചുറ്റും ഇപ്പൊ അടുത്ത കാലത്ത് സൗദി രാജാവ് ഉണ്ടാക്കി, അതിന്റെ മുമ്പുണ്ട് സൗദി രാജാവ് വികസിപ്പിച്ച ഒരു വലിയ പള്ളിയുണ്ട്. ഇപ്പോൾ ഒരുപാട് വികസനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ പള്ളിയാണോ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞത്? അത് മസ്ജിദുൽ ഹറാമിൽ നിലകൊള്ളുന്ന ഒരു കെട്ടിടമാണ്. മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ കഅബക്ക് ചുറ്റുമുള്ള സ്ഥലമാണ്. ആ മത്താഫ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ കാലത്ത് ഇങ്ങനെ ഒരു കെട്ടിടം ഇല്ല, കഅബ ഉണ്ട്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിഞ്ഞിറങ്ങുന്ന സ്ഥലം. കഅബക്ക് ചുറ്റും അവർ തവാഫ് ചെയ്യുന്ന സ്ഥലം മത്താഫ്, അതാണ് മസ്ജിദുൽ ഹറാം എന്ന് അവർ പറയുന്നത്. ഹറം എന്നാണ് അന്നത്തെ പേര്. അതുപോലെ ബൈത്തുൽ മഖ്ദിസിലും പള്ളിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ മിഅ്റാജും പോകുന്ന കാലത്ത് മസ്ജിദുൽ അഖ്സ എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമ്മൾ കാണുന്നത് പോലെ ഒരു കെട്ടിടം അവിടെ ഇല്ല. അവിടെ എന്നുള്ളത് ചർച്ചാണ്, പക്ഷെ സങ്കല്പത്തിലുണ്ട്, രണ്ടും ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കഅബക്ക് ചുറ്റും കെട്ടിടം പണിയുക എന്ന് പറഞ്ഞത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് അത് വികസിപ്പിച്ചിട്ടുണ്ട്, പിന്നീട് പലരും അത് വികസിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വികസിപ്പിക്കണം അപ്പോഴാണ് നടന്നത്. ആ കെട്ടിടത്തിന്റെ പേരല്ല, ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് മസ്ജിദ്. ആ കെട്ടിടം ഇനിയിപ്പോ ഏതെങ്കിലും ഭാഗത്ത് വേണമെങ്കിൽ പൊടിച്ചു മാറ്റിയൊക്കെ ചെയ്യാം. അവിടെ നമുക്ക് ഇനിയിപ്പോ മത്താഫ് കുറച്ചുകൂടി വികസിപ്പിക്കണം എന്ന് തീരുമാനിച്ചിട്ട് ഇപ്പോ നിൽക്കുന്ന പള്ളി തുർക്കിക്കെട്ട് എന്ന് പറയുന്ന സ്ഥലം, അത് വേണമെങ്കിൽ പൊളിച്ചു കളയാം, കുറെ ഭാഗം പൊളിച്ചു. വേണമെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന മസ്ജിദുൽ ഹറാം മൊത്തം അങ്ങോട്ട് പൊളിച്ചു കളഞ്ഞിട്ട് അതിന്റെ അത് മൊത്തം മത്താഫാക്കിയിട്ട് ഇപ്പൊ നിൽക്കുന്ന പള്ളിയുടെ സ്ഥലം ഒക്കെ തവാഫിനുള്ള സ്ഥലമാക്കിയിട്ട് അതിന്റെ അപ്പുറത്താണ് മസ്ജിദുൽ ഹറാം എന്ന് തീരുമാനിക്കാം. ആ തനഈമിന്റെ അപ്പുറത്തേക്ക്, റസൂലുള്ള ഹറമിന്റെ അതിർത്തി വെച്ചത് അവിടെയാണ്, അതിന്റെ അപ്പുറത്തേക്ക് പോകാതിരുന്നാൽ മതി. അതിന്റെ അപ്പുറത്ത് എവിടെ ഉണ്ടാക്കിയത് മസ്ജിദുൽ ഹറാം, അതൊക്കെ ഹറമാണ്. ആ ഹറമ് മുഴുവനുമാണ് മക്കാമ ഇബ്രാഹിം. ആ ഹറമിൽ പ്രവേശിച്ചവൻ, അവിടേക്ക് ഉള്ള നിയമം അതാണ്, അവിടുത്തെ ചെടി പറിക്കരുത്, അവിടുന്ന് ആരെയും ആക്രമിക്കരുത്, ജീവികളെ കൊല്ലരുത്, ഇങ്ങനെ ഒരുപാട് നിയമം ഉണ്ടല്ലോ. അത് ആ തനഈം വരെ, മസ്ജിദ് ആയിഷ വരെ, എലംലം വരെ, കർണ മനാസിൽ വരെ ബാധകമായിരിക്കുകയാണ്. ഹറമിന്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ അവിടെ വരെ എത്തുന്നതാണ്. ഹറമിന്റെ പുറത്തുനിന്ന് വേണം ഇഹ്റാം ചെയ്യാൻ. ഇങ്ങനെ ഹറമിന്റെ പുറത്തുപോയി ഇഹ്റാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തനയമിലെ ആയിഷ മസ്ജിദിൽ പോണത്. അല്ലാതെ ആ പള്ളിക്ക് സ്വന്തം ഒരു കുട്ടി ഉണ്ടായതുകൊണ്ടല്ല, ഏറ്റവും നിയറസ്റ്റ് പോയിന്റ് അതാണ്. ഹറമിന്റെ ഗേറ്റ് നമുക്ക് കാണാം, ജിദ്ദയിൽ നിന്നൊക്കെ പോകുമ്പോൾ ഒരു കിതാബ് പോലത്തെ ഒരു കവാടം അങ്ങനെ ഉണ്ടാക്കി വെച്ചു, അതിന്റെ ചുവട്ടുകൂടെയാണ് വണ്ടി പോകും. അതാണ് ഹറമിന്റെ അതിർത്തി. മസ്ജിദുൽ ഹറാമിന്റെ അതിർത്തി അതാണ് എന്ന് പറയുന്നത്. ഈ എലംലം എന്ന് പറയുന്നത് മീഖാത്തിന്റെ സ്ഥലം. പിന്നെ ഇങ്ങനെ ആ അതിർത്തിക്ക് ഉള്ളിലായാൽ മതി, ആ മുസ്ലിങ്ങൾക്ക് പ്രവേശനം നൽകുന്നില്ല അവിടേക്ക്. അവിടുത്തെ മരങ്ങൾക്കൊക്കെ മസ്ജിദുൽ ഹറാമിന്റെ ആ അത്താഫിലേക്ക് പോകുന്ന വഴിയിലുണ്ടല്ലോ, റോഡിൽ നിൽക്കുന്ന മരത്തിന്റെ അതേ ഹുക്കും തന്നെയാണ് മസ്ജിദ് ആയിഷയുടെ ഇപ്പുറത്ത് നിൽക്കുന്ന മരങ്ങൾക്ക്, ആ ഗേറ്റിന്റെ ഉള്ളിൽ പുറത്തുള്ള മരങ്ങൾക്കൊക്കെ. അവിടെ വെച്ച് തന്നെ അറബികൾ ഹറമിൽ പ്രവേശിച്ചാൽ പിന്നെ ബാപ്പാനെ കൊന്നവനെ പോലും ഹറമിൽ വെച്ച് കണ്ട അറബികൾ കൊന്നുവരുന്നില്ല. ഇതാണ് ഒമൻ ദഖലഹു കാന ആമിന എന്ന് പറഞ്ഞത്. അല്ലാതെ കഴബക്കകത്ത് കയറിയവനല്ല, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവൻ അഥവാ മഖാമ ഇബ്രാഹിമിൽ പ്രവേശിച്ചവൻ നിർഭയനായി. അതിപ്പോഴും ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അടയാളമായി കഴബ ഏതാന്ന് തെരഞ്ഞെടുക്കണം. എവിടെ ചെന്നാലാണ് നിർഭയനാകുന്നത് എന്ന് മുശിരിക്കുകൾ ആയിരക്കണക്കിന് കൊല്ലം കഴബ കൊണ്ടു കിടന്ന കാലത്തും അങ്ങനെ തന്നെയാണ്, അവിടെ നിർഭയം തന്നെയാണ്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല. വലില്ലാഹി അലന്നാസി, ജനങ്ങളുടെ മേലെ അള്ളാഹിന്റെ അവകാശം എന്താ കാരണം? അവകാശം എങ്ങനെ വരുന്നത്? അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിച്ചവരാണ്, അവരുടെ മേലാണ് അവകാശം. മനുഷ്യർ അള്ളാഹിന്റെ സൃഷ്ടികളാണ്, അടിമകളാണ്. യാ അയ്യുഹൻ നാസു ഉഅബ്ദു റബ്ബക്കുമല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ നാഥന് അടിമപ്പെട്ട് ജീവിക്കുവിൻ, ഇബാദത്ത് ചെയ്യുവിൻ എന്നൊക്കെ പറഞ്ഞല്ലോ നേരത്തെ ബക്രയിലും. അങ്ങനെ അള്ളാഹുവിനെ ഇലാഹായി സ്വീകരിച്ചാൽ അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ത്? ഹിജ്ജുൽ ബൈത്ത്, ഈ ഭവനത്തിലേക്ക് ഉദ്ദേശിച്ചു പോകല് എന്നാണ് ഹജ്ജ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. തീർത്ഥാടനം എന്ന് പറയും, അത് മലയാള വാക്കാണ്. തീർത്ഥം തേടിപ്പോകുക എന്നാണ് അർത്ഥം. തീർത്ഥം തേടിപ്പോകുക ഉള്ള മലയാളത്തിലല്ലേ നമുക്ക് പറയാൻ പറ്റും. തീർത്ഥം തേടിപ്പോകുകയല്ല, പകരം അള്ളാഹുവിന്റെ വജ്ഹ് തേടി, അള്ളാഹിന്റെ പ്രീതി തേടി പോകുകയാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് എന്ന് പറയുന്നത്. അള്ളാഹിന്റെ കൽപ്പന നിറവേറ്റാൻ ഉദ്ദേശിച്ചു, അതാണ് ഹജ്ജ്. എല്ലാവരും പോകണോ? മനിസ്തത്താഴ ഇലേഹി സബീല, അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നവരൊക്കെ. എന്നു മുതൽ തുടങ്ങിയതാണിത്? ആദം അലൈഹിസ്സലാം കഴബ ഉണ്ടാക്കിയെന്ന് തുടങ്ങിയത്. മിനായുടെ അടുത്ത് കാണാം, മസ്ജിദുൽ ഹൈഫ് എന്ന് പറഞ്ഞിട്ടൊരു പള്ളി, അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. 70-ൽ അധികം നബിമാർ അവിടെ നമസ്കരിച്ചിട്ടുണ്ട്. കാരണം എന്താ? ഇബ്രാഹിം അലൈഹിസ്സലാമിന് ശേഷം നിയോഗിക്കപ്പെട്ട നബിമാരെല്ലാവരും ഏതോ കാലത്ത് അവിടെ വന്നു പോയിട്ടുണ്ട്, കഴബയിൽ വന്ന് ഹജ്ജ് നിർവഹിച്ചു പോയിട്ടുണ്ട് എന്ന ഒരു സൂചനയാണ്. ഉറപ്പൊന്നുമില്ല, നിഗമനമാണ് ഖുർആനിന്റെ പ്രയോഗം വെച്ച്. അത് രണ്ടും കൂടി ചേർത്ത് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും. എല്ലാവരും അവിടെ വന്ന് അവിടേക്ക് തീർത്ഥാടനം നടത്താൻ കഴിയുന്ന സ്ഥിതി ആയിരുന്നില്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പുള്ള പല കാലവും. അതുകൊണ്ട് താൽക്കാലിക വിലയായിട്ട് നിശ്ചയിച്ചു കൊടുത്തതാണ് ബൈത്തുൽ മഖ്ദിസ്. അപ്പൊ ഇനി അങ്ങോട്ട് സാധ്യമാകുമ്പോ ഇനിയും അവിടെ ചെന്ന് തീർത്ഥാടനം നിർവഹിക്കുക ബാധ്യതയാണ്. മനിസ്തത്താ ഇലൈഹി സബീലാന്റെ ഒരു വിശദീകരണം പണ്ട് നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. തടിയാലും മുതലാലും വഴിയിൽ, അഥവാ ആരോഗ്യം വേണം, എത്തിച്ചേരാനുള്ള സമ്പത്ത് വേണം, എത്തിച്ചേരാൻ സാധിക്കുകയും വേണം. ഇത് മൂന്നും വ്യത്യസ്തമായിരിക്കും. അഥവാ കേരളത്തിൽ നിന്നുള്ള സബീല് ആയിരിക്കില്ല ജിദ്ദയിലുള്ള ആൾ. ഹജ്ജ് നിർബന്ധാകല് നമ്മുടെ നാട്ടിലെ ആളുകളുടെ പലരുടെയും ധാരണ, മോളെ അവസാനത്തെ മോളെയും കെട്ടിച്ചു വരെ ഉണ്ടാക്കി എല്ലാ ബാധ്യതകളും നിറവേറ്റിട്ട് വേണമെങ്കിൽ പേരക്കുട്ടിനെയും കെട്ടിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവസാനം ചെയ്യാനുള്ള ഒരു പണിയാണ് ഹജ്ജ്. അല്ല, അങ്ങനെയല്ല. അങ്ങനെ കടം വീട്ടിക്കൊള്ളണം ഹജ്ജ് ഹജ്ജാകാൻ അങ്ങനെ ഒരു നിയമമില്ല. ഒരാൾ പണം ചെലവാക്കുന്നത് കടം വീട്ടാനാണോ ഹജ്ജ് നിർവഹിക്കാനാണോ എന്ന് ചോദിച്ചാൽ ആദ്യം വീട്ടേണ്ടത് കടമാണ്. ഇത്രേ പറഞ്ഞതിന്റെ അർത്ഥമുണ്ട്. കടമുള്ളയാൾക്ക് മക്കത്ത് ജോലി കിട്ടി, കടം വാങ്ങി കാശിന് ജോലിയായിട്ട് വിസ എടുത്ത് മക്കയിൽ ജോലി ചെയ്യാൻ ചെന്നു, അല്ലെങ്കിൽ ജിദ്ദയിൽ, അയാൾക്ക് ഹജ്ജ് കാലത്ത് ഹജ്ജ് നിർവഹിക്കാൻ ആരോഗ്യമുണ്ടെങ്കിൽ ഹജ്ജ് നിർബന്ധമായിരിക്കും. കാരണം എന്താ? തടസ്സങ്ങളൊക്കെ നീങ്ങിയിരിക്കും. മക്കയിലും ജിദ്ദയിലും പരിസരത്തും ഒക്കെ ഉള്ള ആളുകൾക്കുള്ള ഇളവ് അതിനേക്കാൾ ഇളവ് ഉണ്ടാകും നമ്മുടെയൊക്കെ നാട്ടിൽ. കാരണം ഇവിടുന്ന് പോകാൻ വിസ വേണം, ടിക്കറ്റ് വേണം, യാത്ര ദീർഘമാണ്, സമ്പത്ത് കൂടുതൽ ആവശ്യമുണ്ട്, ഇങ്ങനൊക്കെ ആരോഗ്യം കൂടുതൽ ആവശ്യമുണ്ട്. ഇതൊന്നും ഇത്ര ആവശ്യം ഉണ്ടാവില്ല തൊട്ടടുത്ത നാളിൽ. അതുകൊണ്ട് പിന്നെ മക്കയിലെ ഹാദിറിൽ മസ്ജിദിൽ ഹറാം ജീവിക്കുന്നവർക്ക് ഹജ്ജിന്റെ നിയമത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇൻഷാല്ലാ നമുക്ക് പിന്നീട് പറയാം. മനസ്സത്താ ഇലൈഹി സബീല, വമൻ കഫറ ഫഇൻ അല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ. ആരെങ്കിലും നിഷേധിച്ചാൽ അല്ലാഹു തആല ഐശ്വര്യവാനാണ്. വമൻ കഫറ എന്ന് പറഞ്ഞാൽ എന്താ, സാധ്യമായിട്ടും ഹജ്ജ് ചെയ്യാതിരുന്നാൽ, സാധ്യമായിട്ടും ഹജ്ജ് ചെയ്യാതിരുന്നാൽ എന്ന് ഇവിടെ പറയാൻ കാരണം ഹജ്ജിൽ നിന്ന് ആളുകളെ തടയുന്ന പണിയാണ് കാര്യമായിട്ട് യഹൂദികളും നസ്രാണികളും എടുത്തുകൊണ്ടിരിക്കുന്നത് ഈ കാലത്ത്. അപ്പോ അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സാധ്യമായിട്ടും ഹജ്ജ് ചെയ്യാത്തവൻ ഫല്യമുത്ത് യഹൂദിയനോ നസ്രാനിയോ, ജൂതനോ ക്രിസ്ത്യാനിയോ ആയിട്ട് മരിച്ചുകൊള്ളട്ടെ. കാരണം എന്താ, അവരാണ് കഅബക്കെതിരെ, അവരാണ് മില്ലത്ത് ഇബ്രാഹിമിനെതിരെ, അവരാണ് മക്കെതിരെ, അവരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അതേ നിലപാട് സ്വീകരിക്കുന്നവൻ, അവൻ കാഫിറാണ്, മുസ്ലിം സമുദായത്തിൽപ്പെട്ടവനാണ്. മനഃപൂർവ്വം ഞാൻ ഹജ്ജ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചവൻ, സാധിച്ചാലും ഹജ്ജ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചവൻ, അവൻ നിസ്കരിക്കുന്ന നോമ്പുകൾക്കൊക്കെ ചെയ്താലും കാഫിറാണെന്ന് ഈ പറഞ്ഞേണ്ട, സാധ്യമായിട്ട് ഹജ്ജ് നിർവഹിക്കാത്ത. അതാണ് വമൻ കഫറ എന്ന് ഇവിടെ പറഞ്ഞേണ്ട, അല്ലാതെ മാറ്റി. പിന്നെ നിരീശ്വരവാദിയും നിർമ്മതവാദിയുമായവനെ പറ്റിയല്ല, അവർക്കൊന്നും പോകണ്ടല്ലോ, നമുക്ക് തന്നെ അറിയാലോ. ഒരാൾ നോമ്പ് നോൽക്കും നിസ്കരിക്കില്ല എന്നോ, നിസ്കരിക്കും നോമ്പ് നോൽക്കില്ല എന്നോ, ദോഹസ്കരിക്കൂ അസഹസ്കരിക്കില്ല എന്നോ ഒക്കെ തീരുമാനിച്ചാൽ അവന്റെ വിധി എന്താ, കാഫിർ. അതേ സ്ഥിതി തന്നെയാണല്ലോ ഇസ്ലാം കാര്യത്തിൽ വേറൊന്നും നിഷേധിച്ചാലും ഉണ്ടാവും. ലോകരത്തൊട്ട് ഐശ്വര്യവാനാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹജ്ജ് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് അള്ളാഹ്ക്കൊന്നും സംഭവിക്കാനില്ല. ലോകര് മൊത്തം കഅബയെയും വിശുദ്ധ ഭവനത്തെയും അങ്ങോട്ട് അവഗണിച്ചാൽ പോലും അള്ളാഹ്ക്കൊന്നും സംഭവിക്കാനില്ല. പിന്നെ എന്താണ്, പുതിയ ലിന്നാസിയാണ്, മനുഷ്യരുടെ ഗുണത്തിന് വേണ്ടി വെച്ചതാണ് കഅബ, അല്ലാതെ അള്ളാഹ്ക്ക് എന്തോ ഒന്ന് കിട്ടാൻ. ഈ ആരാധനകളെ കുറിച്ച് അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആരാധനാലയത്തിൽ ചെന്ന് ദൈവത്തിന് എന്തോ അങ്ങോട്ട് കൊടുക്കുകയാണ്, അല്ല. അള്ളാഹുവിന്റെ ദീനിലെ ആരാധനകൾ മുഴുവൻ സർവാത്മന അള്ളാഹുവിന് കീഴ്പ്പെടാൻ തയ്യാറാണ് എന്നതിന്റെ തെളിവാണ് നമസ്കാരം. വരച്ച വരയിൽ ഞാൻ എന്റെ ദേഹേച്ഛയെ നിർത്താൻ സന്നദ്ധനാണ് എന്നതിന്റെ തെളിവാണ് നോക്കൂ. ഞാനും എന്റെ സമ്പത്തും അള്ളാഹുവിൻ്റെതാണ് എന്ന് ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ജന്നത്ത്. എന്നതുപോലെ ലോക മുസ്ലിങ്ങൾ ഞങ്ങൾ ഒന്നാണ്, ഒരു ഭവനത്തിൽ, ഒരു ഭവനത്തിലെ അംഗങ്ങളാണ് എന്ന് തെളിയിക്കുന്ന കർമ്മമാണ്. വ്യത്യസ്ത ജാതികള്, വർഗങ്ങള്, പിന്നെ വർണ്ണങ്ങള്, ദേശങ്ങള്, ഭാഷകള് ഒക്കെ ആണെങ്കിലും ഈ ആ കഅബക്ക് ചുറ്റും നിൽക്കുന്ന, കഅബക്ക് ചുറ്റുമാണല്ലോ സഫ് നിൽക്കുന്നത്, എന്നതുപോലെ ആ സഫിന്റെ വികസിത രൂപമാണ് ലോകത്ത് ഞങ്ങൾ എവിടെയാണെങ്കിലും ഉമ്മത്ത് ഇന്നഹാദി ഉമ്മത്തുക്കും ഉമ്മത്തം വാഹിദ, ഞങ്ങൾ ഉറച്ച സമൂഹമാണ് എന്ന് തെളിയിക്കുന്ന ആരാധനാക്രമം. അതിലൊരാളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിം സമുദായത്തിൽ ഞാനില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അവിടെ അള്ളാഹു തആല തന്ന ഇളവാണ് എല്ലാ മുസ്ലിങ്ങളും എല്ലാ കൊല്ലവും ഹജ്ജിന് വരണം എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. പക്ഷെ അള്ളാഹു തആല എന്ത് വെച്ചു, ജീവിതത്തിൽ ഒരിക്കലേ നിർബന്ധമായിട്ട് വരേണ്ടതുള്ളൂ, അത് തന്നെ സാധ്യമാകുന്നവർ വന്നാൽ മതി. അങ്ങനെ വന്നില്ല എങ്കിൽ അള്ളാഹ്ക്കൊന്നും സംഭവിക്കാനില്ല എന്നാണ് മലിക് നാനി ആലമീൻ എന്ന് പറഞ്ഞതിന്റെ. എന്തിനാണ് ഇപ്പൊ ഇത്രയും പറഞ്ഞത്? കഅബയെ കുറിച്ച് ആളുകൾ ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളെ മാറ്റുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് കഅബ, എന്താണ് അവിടെ ഉള്ളത്, എന്തിനാണ് അവിടെ വരാൻ പറഞ്ഞത്? ഇത് മക്കക്കാരനായ മുഹമ്മദ് ഖുറൈശികളുടെ കേന്ദ്രത്തിലേക്ക് ആളെ കൂട്ടാനുള്ളതല്ല, അത് അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന് ജൂതന്മാരുണ്ടാക്കുന്ന തെറ്റിദ്ധാരണയെ മറികടന്നുകൊണ്ട്, അതിനെ പൊളിച്ചുകൊണ്ട് അള്ളാഹു തആല പറയുന്നു, قل يا اهل الكتاب لم تكفرون بايات الله والله شهيد على ما تعملون قل نبيه പറയു يا اهل الكتاب ഓ വേദക്കാരി لم تكفرون بايات الله അല്ലാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ എന്തിനാണ് لم تكفرون നിങ്ങൾ എന്തിനെ നിഷേധിക്കുന്നു ഈ ആയത്തിന്റെ അല്ലാഹുവിന്റെ ആയത്തുകളെ والله شهيد ഷഹീദ് എന്ന് പറഞ്ഞാൽ സാക്ഷി അല്ലാഹു സാക്ഷിയായിരിക്കേ على ما تعملون നിങ്ങൾ പ്രവർത്തിക്കുന്നത് വേദക്കാരോട് ചോദിക്കാൻ അല്ല പറയാണ് എന്താ പറഞ്ഞത് ഖുൽ യാ അഹ്ലൽ കിതാബ് പറയൂ ഓ വേദക്കാരെ ലിമ തക്ഫുറൂന ബി ആയത്തില്ലാഹ് നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്നത് വല്ലാഹു ഷഹീദുൻ അലാമാ തഅമലു, നിങ്ങൾ ചെയ്യുന്നതിന് അള്ളാഹു സാക്ഷിയായി. മുകളിൽ പറഞ്ഞതുമായിട്ട് തന്നെയാണ് ബന്ധം. അവരോട് ചോദിക്കുക, വിശുദ്ധ കഅബയുടെ യാഥാർത്ഥ്യം ഇങ്ങനെ വ്യക്തമായിരിക്കെ അള്ളാഹുവിന്റെ ആയത്തുകളെ നിങ്ങൾ നിഷേധിക്കുന്നത് എന്തിനാണ് എന്നാണ് ചോദ്യം. രണ്ട് തരം ആയത്തുകളെയാണ് അവർ നിഷേധിക്കുന്നത് ഈ കാര്യത്തിൽ. ഒന്ന്, തൗറാത്തിലുണ്ട് കഅബയെ പറ്റിയുള്ള വർത്തമാനം, കഅബയുടെ യാഥാർത്ഥ്യം, വരാനുള്ള നബിയെ കുറിച്ചുള്ള സൂചനകൾ ഇതൊക്കെ തൗറാത്തിൽ തന്നെ ഉണ്ട്, അതിനെ നിഷേധിക്കുകയാണ്. രണ്ടാമത്തേത്, ആ തൗറാത്തിൽ പറഞ്ഞത് ഏതാണ് സ്ഥലം എന്ന് തിരിച്ചറിയാവുന്ന അടയാളങ്ങൾ നേരത്തെ മുകളിൽ പറഞ്ഞതുപോലെ കഅബയിലുമുണ്ട്, മസ്ജിദുൽ ഹറാമിലുമുണ്ട്. അത് രണ്ടും നിഷേധിക്കുകയാണ് നിങ്ങൾ. എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. വല്ലാഹു ഷഹീദുൻ അലാ മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് അല്ലാഹ് സാക്ഷിയാണ്, അതായിരിക്കാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് താക്കീത് ചെയ്യുകയാണ്. സാക്ഷിയാണെന്ന് പറഞ്ഞാൽ കണ്ടിരിക്കുകയാണ് എന്നല്ല, വേണ്ട സമയത്ത് ഇടപെടും, തക്ക നടപടിയെടുക്കും എന്ന് ഓർത്തോ എന്ന് താക്കീത് ചെയ്യാനാണ് അത് പറഞ്ഞത്. അങ്ങനെ അല്ലാഹ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക, എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിന്റെ ആയത്തുകളെ മനഃപൂർവ്വം നിഷേധിക്കുന്നത്? അള്ളാഹിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് അറിയാഞ്ഞിട്ടല്ല, പകരം ഞങ്ങളെ വംശത്തിലും വർഗത്തിലും പെട്ടവനല്ല, അതുകൊണ്ട് അംഗീകരിക്കില്ല എന്നുള്ളതായിരുന്നല്ലോ അവരുടെ നീതി. ഖുൽ, ഇനിയും ചോദിക്കുകയാണ്, ഖുൽ യാ അഹ്ലൽ കിതാബി ലിമ തസുദ്ദൂന അൻ സബീലില്ലാഹി മൻ ആമന തബഗൂനഹ ഇബജൻ വഅന്തും ഷുഹദാ വല്ലാഹു ബിമാ വമല്ലാഹു ബിഗാഫിലി അമ്മ തഖബലു. ഖുൽ, നബിയെ ചോദിക്കും, യാ അഹ്ലൽ കിതാബി, ഓ വേദക്കാരെ, ലിമ തസുദ്ദൂന അൻ സബീലില്ലാ, ലിമ എന്തിനാണ് തസുദ്ദൂന നിങ്ങൾ തടയുന്നത് അൻ സബീലില്ലാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, മൻ ആമന വിശ്വസിച്ചവരെ, തബഗൂനഹ നിങ്ങൾ അതിൽ ആഗ്രഹിക്കുന്നു, ഐവജൻ വക്രത, വഅന്തും ഷുഹദാ നിങ്ങൾ അതിന് സാക്ഷികളായിരിക്കെ, വമല്ലാഹു അല്ലാഹു അല്ല ബിഗാഫിലിൻ അശ്രദ്ധനല്ല, അമ്മാ തഅ്മലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച്. ഖുൽ യാ അഹ്ലൽ കിതാബി, ചോദിക്കുക ഓ വേദക്കാരെ, ലിമ തസുദ്ദൂന അൻ സബീലില്ലാ, നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തടയുന്നത്, മൻ ആമന വിശ്വസിച്ചവരെ, തബൂനഹ ഇവജൻ നിങ്ങൾ അതിൽ വക്രത ആഗ്രഹിക്കുന്നവരായി, വാന്തും ഷുഹദ നിങ്ങൾ അതിന് സാക്ഷികൾ, നിങ്ങൾ സാക്ഷികളായിരിക്കെ, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അശ്രദ്ധനല്ല. എന്താ പറഞ്ഞത്? ചോദിക്കാൻ പറയാണ്, ഒന്ന് നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത് എന്ന് മുകളിൽ ചോദിച്ചു. പിന്നെ ജൂതന്മാര് കാര്യമായിട്ട് ചെയ്തിരുന്ന ഒരു പണി ആളുകളെ ഇസ്ലാമിൽ നിന്ന് തടയലാണ്. അതാണ് ചോദിച്ചത്, യാ അഹ്ലൽ കിതാബി ലിമ തസുദ്ദൂനാ അൻ സബീലില്ലാഹി മൻ ആമന, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വിശ്വസിക്കുന്നവര് വിശ്വസിച്ചോളട്ടെ, ബോധ്യം വന്നവര് വിശ്വസിച്ചിട്ട് നിങ്ങൾ എന്തിനാണ്, അഥവാ ജൂതന്മാരുടെ കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കുന്നവരെ അവർ പിന്തിരിപ്പിക്കും, അറബികളെ പിന്തിരിപ്പിക്കും, വിശ്വസിക്കുന്നത് തടയും. ഇതൊക്കെ ജൂത പുരോഹിതന്മാരും അവരുടെ നേതാക്കളും ചെയ്തിരുന്ന പണിയാണ്. അങ്ങനെ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നാണ് ചോദ്യം. തബഗൂനഹ ഇബജൻ, നിങ്ങൾ അതിൽ വക്രത ആഗ്രഹിക്കുന്നു, അഥവാ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂൽ അല്ലാന്ന് ധരിക്കാനും, അള്ളാഹു നിശ്ചയിച്ച കഅബക്ക് പകരം വേറെ നിങ്ങൾ നിശ്ചയിച്ച ഖിബ്ല സ്വീകരിക്കാനും, ഭക്ഷണ കാര്യത്തിൽ നിങ്ങളുടെ തോന്നലുകളെ വക്രതയായിട്ട് ആളുകളിൽ അടിച്ചേൽപ്പിക്കാൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അള്ളാഹിന്റെ ദീൻ എന്തിനാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, പക്ഷെ എന്തിനാണ് നിങ്ങൾ അത് വഴക്കാക്കുന്നത്, വേണ്ടവർ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന്. വാന്തും ഷുഹദ, നിങ്ങൾ സാക്ഷികളായിരിക്കെ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ റസൂലാണ് എന്നതിന് അവര് സാക്ഷിയാണ്, അവരുടെ കിതാബിലുണ്ട്, അവര് പറഞ്ഞിട്ടാണല്ലോ അറബികൾക്ക് റസൂലുള്ളാഹിനെ മനസ്സിലായത്. നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയം എന്താ, ഇതൊന്നും അള്ളാഹ് കാണുന്നുണ്ട് ഇല്ല നിങ്ങൾ കരുതണ്ട, അഥവാ ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടും അള്ളാഹു തആല ഒന്നും ചെയ്യാത്തത് അവൻ അശ്രദ്ധനായതുകൊണ്ടല്ല, പിന്നെ എത്രത്തോളം പോകുമെന്ന് കാത്തിരിക്കുകയാണ് അള്ളാഹു തആല, അല്ലാതെ അള്ളാഹ് അറിയാഞ്ഞിട്ടല്ല. ഇനി മുഅ്മിനീങ്ങളോട് പറയാം, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, നമുക്ക് അറിയണ വാക്ക് തന്നെയാണ്, ഇൻ തുതീഉ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, ഫരീഖൻ മിനല്ലദീന ഊത്തുൽ കിതാബ, വേദം നൽകുക, ഫരീഖൻ ഒരു വിഭാഗത്തെ, മിനല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവരിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ, യറുദ്ദൂക്കും അവർ നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും, മടക്കി കൊണ്ടുപോകും. ബാഴ്ദ ഈമാനിക്കും, നിങ്ങളുടെ ഈമാനിന് ശേഷം അഥവാ നിങ്ങളുടെ മൂമിനാകലിന് ശേഷം കാഫിരീൻ നിഷേധികളായിട്ട്. എന്താ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇം തുത്തിഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ട ഒരു വിഭാഗത്തെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ യറുദ്ദൂക്കും അവർ നിങ്ങൾ മടക്കി കൊണ്ടുപോകും, ബാഴ്ദ ഈമാനിക്കും കാഫിരീൻ, നിങ്ങൾ മൂമിനായ ശേഷം കാഫിറായി. എന്താണ് മുകളിൽ പറഞ്ഞ വിഷയങ്ങൾ തന്നെ, ഭക്ഷണത്തിന്റെ കാര്യത്തില്, കഴിവയുടെ കാര്യത്തില് ഒക്കെ ആളുകളെ ഉസ്വാസം ഉണ്ടാക്കിയിട്ട് നടക്കുകയാണ് ജൂത പുരോഹിതന്മാര്. പിന്നെ പല കാര്യങ്ങളും റസൂലിനെ കൽപ്പിക്കുമ്പോ അവര് വേറൊന്നും പറയാം, അങ്ങനെ ചെയ്യണ്ട, അങ്ങനെ. യുദ്ധം പോലെയുള്ള സംഗതികളിൽ ഇപ്പൊ ഉഹുദിലേക്ക് തന്നെ പോകുന്നവരെ പിന്തിരിപ്പിക്കുകയാണല്ലോ ജൂതന്മാർ ചെയ്തതും, അവരെ പ്രേരണയിലാണല്ലോ മുനാഫിക്കുകൾ ആ പണി ചെയ്തത്. ഇങ്ങനെയൊക്കെ പലതും അവര് പറഞ്ഞുകൊണ്ടിരിക്കും. ആ പറയുന്നത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതാണ് യാ അയ്യുഹല്ലദീൻ ആമനു യുദ്ധിയോ ഫരീഖം മിനല്ലദീന ഉത്തുൽ കിതാബ്, വേദക്കാരിൽ ഒരു വിഭാഗം പറയുന്നത് നിങ്ങളെ അനുസരിക്കുകയാണെങ്കിൽ, യറുദ്ദൂക്കും ബഅദ ഈമാനിക്കും കാഫിരീൻ, നിങ്ങൾ മൂമിനായ ശേഷം വീണ്ടും അവർ നിങ്ങളെ കാഫിറാക്കി. അഥവാ ജൂതൻ പറഞ്ഞു കേട്ടിട്ട് ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നണ്ടാ നിങ്ങൾ തിന്നാൽ, ജൂതൻ പറഞ്ഞു കേട്ടിട്ട് ഖുറൈശികളുടെ കഴിവയിലേക്ക് ഞങ്ങളില്ല, ഞങ്ങൾ മദീനയിൽ മുസ്ലിമായിട്ട് ജീവിക്കൊക്കെ ചെയ്തുള്ള ഹജ്ജിനൊന്നും ഞങ്ങൾ പോകില്ല. കാരണം ഈ പിന്നെ ഔസ് ഖസ്റജുകാര് ഹജ്ജിന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, സഫാ മറവയിൽ അവർ കയറൂലായിരുന്നു, അവിടെ ഖുറൈശികളുടെ സ്ഥലമാണ് എന്നാണ് ഈ പറയുന്നത്. ഖുറൈശികൾ അർഫയിൽക്ക് വരൂലായിരുന്നു, അങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ജൂതന്മാർ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ അംഗീകരിച്ചു കൊടുത്താൽ നിങ്ങൾ അവർ കാഫിറാക്കി തരും, മുമിനായ ശേഷം അവർ കാഫിറാക്കി തരും. ഈ കാലത്തും മുസ്ലിം ലോകത്തും കുഫറ് വളർത്തുന്നതിൽ കാര്യമായ പണിയെടുക്കുകയാണല്ലോ ഈ പറഞ്ഞ വിഭാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം രാജാക്കന്മാരെയും ഭരണാധികാരിയെയും നേതാക്കന്മാരെയും സമൂഹത്തെയും ഒക്കെ ഇസ്ലാമിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന പണി കാര്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ സൂക്ഷിച്ചില്ലെങ്കിൽ പണി കിട്ടും എന്ന് അന്ന് തന്നെ അള്ളാഹു താല പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നിർദ്ദേശങ്ങളും അവരുടെ ഉപദേശങ്ങളും ഒക്കെ സ്വീകരിച്ചാൽ മുസ്ലിം ലോകം ഇസ്ലാമിൽ നിന്ന് പുറത്തായി കിട്ടും. അതുതന്നെയാണ് ലോകത്തിപ്പോ നടത്തുന്നത് എന്നതിന് നമുക്ക് തന്നെ അറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, വിശദീകരണം ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു നിൽക്കുവാൻ, എല്ലാവിധ പിന്തിരിപ്പിക്കലുകളിൽ നിന്നും തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്നും മോചിതരാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, കോവിഡ് അതുപോലുള്ള മാരക രോഗങ്ങൾ, അതുപോലെ കുടുംബ പ്രശ്നങ്ങൾ, തൊഴിൽ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ പലരും പട്ടിണിയുടെ വക്കിലേക്കാണ്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ജോലിയും വിലയൊന്നും ഇല്ലാതെ ഇരിക്കുന്ന സ്ഥിതിയിലേക്കാണ് തന്നെയാണല്ലോ പോണം. ഒന്നും പറഞ്ഞ വിശദീകരിക്കേണ്ട ആവശ്യം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥിക്കുവാൻ നിർദ്ദേശിച്ച എല്ലാവർക്കും അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു അവന്റെ അതിലുകൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ നീ ലഘൂകരിച്ചു തരണം. വളരെ ഭീഷണി നിറഞ്ഞ, വളരെ പ്രയാസം നിറഞ്ഞ സാഹചര്യത്തിലൂടെയാണ് മൊത്തം ലോകവും നമ്മുടെ രാജ്യവും ഞങ്ങളുടെ സമുദായവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പടച്ചവനെ, നീ എല്ലാം അറിയുന്നവനാണ്. പടച്ചവനെ, ഞങ്ങൾക്ക് നീ മുക്തി നൽകണമേ, വിടുതൽ നൽകണമേ. ഈ പരീക്ഷണങ്ങളുടെയൊക്കെ കാരണം ഞങ്ങളുടെ വല്ല പാപങ്ങളുമാണെങ്കിൽ നരകത്തിൽ നിന്ന് ധാരാളമായി ആളുകളെ മോചിപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ഒത്തു തന്നുകൊണ്ട് ഞങ്ങളെ നീ രക്ഷിക്കണം. മാരക രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ രോഗികൾക്ക് നീ ശിഫ നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ രോഗങ്ങളെ നീ ശിഫയാക്കണം തമ്പുരാനെ. ബുദ്ധിമുട്ടുകളെ നീ പരിഹരിച്ചു തരണം തമ്പുരാനെ. റഹ്മാനും റഹീമുമായ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കണം. ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ അനുഗ്രഹിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ പിശാചിന്റെ സകല ഷിറുകളിൽ നിന്നും നീ കാത്തുരക്ഷിച്ച് സാലിഹായ സന്താനങ്ങളാക്കി വളർത്തണം തമ്പുരാനെ. ഞങ്ങളെ സഹിക്കുന്ന ഞങ്ങളുടെ ഇണകളോട് നീ കാരുണ്യം കാണിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ ബർക്കത്ത് പ്രദാനം ചെയ്യണമേ. കടങ്ങൾ വീട്ടിൽ തരണമേ. പ്രയാസങ്ങൾ ലഘൂകരിച്ചു തരണമേ. ഹലാലായ മുറാദുകൾ നിറവേറ്റി തരണം തമ്പുരാനെ, നമ്മുടെ പാപങ്ങൾ പൊറത്തു തരണം. നാളെ നബിമാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സാലിഹീങ്ങളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടുവാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം തമ്പുരാനെ. നിന്റെ റസൂലിന്റെ മുറാഫഖത്ത്, അദ്ദേഹത്തിന്റെ സാമീപ്യം നൽകി ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ചു കൊള്ളണം തമ്പുരാനെ. ഉമ്മത്തു മുസ്ലിമയെ ഭിന്നതകളിൽ നിന്ന് നീ കാത്തിരക്ഷിക്കണം തമ്പുരാനെ. അതിൽ നല്ല നേതാക്കളെ നൽകി ഈ ഉമ്മത്തിനെ നീ സഹായിക്കണം തമ്പുരാനെ. ربنا آتنا ما وعدتنا على رسولك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله.